Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആഗോളസഭ ആചരിക്കുന്ന കർത്താവിൻ്റെ ജ്ഞാനസ്നാന മഹോത്സവത്തെ ആധാരമാക്കിയുള്ള സുവിശേഷ ചിന്തകളാണ് ഇന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3:13-17 വാക്യങ്ങൾ.
യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എന്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കുക നമുക്കുചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു.
ആശീർവദിച്ച പുതിയ ഇടവക ദേവാലയം കാണാൻ ഒരിക്കൽ പോയ കാര്യം ഓർത്തു പോവുകയാണ്. 2-3 ചെറുപ്പക്കാരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പുതിയ പള്ളിയുടെ വാതിൽക്കൽ പതിവുള്ള ഹനാൻ വെള്ളം ആശീർവദിച്ച ജലം കാണാതെ വന്നപ്പോൾ കൂട്ടത്തിൽ കുസൃതിക്കാരനായ ഷെറിനാണ് ചോദിച്ചത്, അച്ഛോ, ഈ പള്ളിയിൽ പുത്തം വെള്ളമില്ലേ എന്ന്. ദേവാലയത്തിന്റെ പ്രവേശന കവാടത്തിൽ പതിവുള്ള തീർത്ഥജലത്തെക്കുറിച്ചാണ് ഷെറിൻ കമന്റ് അടിച്ചത്. അവൻ പറഞ്ഞത് സത്യമായിരുന്നു. പുതിയ ദേവാലയ കവാടത്തിൽ ആശീർവദിച്ച ജലം സൂക്ഷിച്ചിട്ടില്ല, അതിന് സൗകര്യവും അവിടെ കണ്ടില്ല. പരിഷ്കാരത്തിന്റെ പേരിൽ സംഭവിക്കുന്ന ചില ക്രമക്കേടുകളാണിത്. പുതുമയ്ക്ക് വേണ്ടി അർത്ഥമുള്ള അനുഷ്ഠാനങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നു. ഇന്ന് നമ്മുടെ പള്ളികളുടെ കവാടങ്ങളിൽ ആശീർവദിച്ച ജലം, ഹന്നാൻ വെള്ളം സൂക്ഷിക്കുന്ന പതിവ് ഇല്ലാതായി വരുന്നുണ്ട്. തലസ്ഥാനത്ത് ഉണങ്ങി വരേണ്ട പാത്രങ്ങൾ കണ്ടേക്കാം. പരിഷ്കാരം മൂത്ത് അവ വേണ്ടെന്ന് വയ്ക്കുന്ന പള്ളികളുമുണ്ട് എന്നോർക്കണം. നവീകരണത്തിൻ്റെ പേരിൽ നല്ലതു നശിപ്പിക്കരുത് എന്നത് പാപ്പ ഫ്രാൻസിസിൻ്റെ വാക്കുകളാണ്. ദേവാലയ കവാടത്തിൽ സൂക്ഷിക്കേണ്ട ആശീർവദിച്ച വെള്ളവും അതുകൊണ്ടുള്ള കുരിശുവരയ്ക്കലും സൂചിപ്പിക്കുന്നത് എന്താണെന്ന് കർത്താവിൻ്റെ ജ്ഞാനസ്നാന തിരുനാളിൽ പരിശോധിക്കുന്നത് പ്രസക്തമാണെന്ന് തോന്നുന്നു. ജോർദാനിലെ വെള്ളത്തിൻ്റെ പ്രതീകമാണ് നാം ഉപയോഗിക്കുന്ന ആശീർവദിച്ച ജലം, ഹന്നാൻ വെള്ളം അല്ലെങ്കിൽ പുത്തൻ വെള്ളം എന്നൊക്കെ പറയുന്നത്. വ്യക്തികളെ ദൈവിക കുടുംബത്തിലെ അംഗങ്ങളാക്കുന്ന ജ്ഞാനസ്നാന ജലത്തിൻ്റെ പ്രതീകവുമാണത്. ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ ദൈവമക്കളാണ് നാം എന്നോർപ്പിക്കുന്ന പ്രതീകാത്മകമായ അനുഷ്ഠാനമാണത് നെറ്റിയിലുള്ള ആ തീർത്ഥജലം പൂശൽ. പെസഹ രാത്രിയിൽ ആശീർവദിച്ച ജലം പകർന്നാണ് ഒരാണ്ട് മുഴുവനും നാം ഈ കർമാനുഷ്ഠാനത്തിന് ഉപയോഗിക്കുന്നത്. അതുപോലെ ജ്ഞാനസ്നാന കർമ്മത്തിലും പെസഹ രാത്രിയിൽ ആശീർവദിച്ച ജലം തന്നെയാണ് ഉപയോഗിക്കുന്നത്. പഴയ നിയമത്തിൽ നാം കാണുന്ന ഇസ്രായേൽ കടന്ന രക്ഷയുടെയും വിമോചനത്തിൻ്റെയും പ്രതീകമായ ചെങ്കടലിനെയും ആശീർവദിച്ച ഈ ജലം സൂചിപ്പിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ ക്രിസ്തു ജോർദാനിൽ മുങ്ങിയ ജ്ഞാനസ്നാനത്തിലൂടെ ആരംഭിക്കുന്ന നവമായ രക്ഷണീയ പദ്ധതിയുടെയും അങ്ങനെ ക്രിസ്തുവിൽ തുറക്കപ്പെട്ട ദൈവരാജ്യത്തിൻ്റെയും അതിലൂടെ നാം പങ്കുചേരുന്ന നവജീവന്റെയും പ്രതീകമാണ് ഈ തീർത്ഥജലം. കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിക്കുമ്പോൾ നിർമ്മലമാനസരായിരിക്കണമെന്നും ഹൃദയവും മനസ്സും പരിശുദ്ധമായിരിക്കണം, ശുദ്ധി ചെയ്യപ്പെടണം എന്ന ആഗ്രഹവുമാണ് ഈ തീർത്ഥജലം സൂചിപ്പിക്കുന്നത്. ഇതിലൊരു ഭാരതീയ ദർശനവുമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. കുളിക്കാതെ അല്ലെങ്കിൽ ദേഹശുദ്ധി വരുത്താതെ ഹൈന്ദവ സഹോദരങ്ങൾ ആരും ക്ഷേത്ര ദർശനം, ക്ഷേത്ര സന്ദർശനം നടത്താറില്ല എന്നോർക്കണം. സ്ഥലശുദ്ധി, ദേഹശുദ്ധി, പിന്നെ മനഃശുദ്ധി എന്നതാണ് ഭാരതത്തിൻ്റെ ആത്മീയ കാഴ്ചപ്പാട്. യേശുവിൻ്റെ യോർദാനിലെ സ്നാനം ക്രിസ്തീയ ജ്ഞാനസ്നാനത്തിൻ്റെ മുന്നാസ്വാദനം മാത്രമല്ല, അവിടുന്ന് യോഹന്നാൻ്റെ സന്നിധിയിൽ യോർദാനിലെ ജലത്തിലേക്ക് ഊളിയിട്ടിറങ്ങിയത് സഹനദാസന്റെ വിനീതഭാവം വെളിപ്പെടുത്താനായിരുന്നു. പാപമില്ലാത്തവനായ മിശിഹ അനുതാപികളായ നമുക്കുവേണ്ടി മനുഷ്യർക്കു വേണ്ടി നടത്തിയ മാതൃകാ സ്നാനമായിരുന്നു അത്. അവിടുന്നിൽ പാപമൊന്നുമില്ലാതിരിക്കെ സകല നീതിയും പൂർത്തീകരിക്കാൻ, അതായത് ദൈവഹിതം നിറവേറ്റാൻ അവിടുന്ന് താഴ്മയുടെ നെല്ലിപ്പലക വരെ താണിറങ്ങുന്നു. ഈ ജ്ഞാനത്തിലേക്കുള്ള അറിവിലേക്കുള്ള സ്നാനമാണ് ക്രിസ്തുവിൻ്റെ ജോർദാൻ സംഭവം തെളിയിക്കുന്നത്. എന്നാൽ വെള്ളത്തിൽ നിന്നുമുള്ള കയറ്റം ദൈവപുത്രൻ്റെ തേജസ്സും പ്രകടമാക്കുന്നുണ്ട്. ഇറക്കത്തിൻ്റെയും കയറ്റത്തിൻ്റെയും വൈരുദ്ധ്യതത്വം സുപ്രധാനമാണ്. ഉന്നതങ്ങളിലേക്ക് കയറണമെങ്കിൽ പാതാളം വരെ നാം ഇറങ്ങണം. മനുഷ്യപുത്രൻ്റെ തരം താഴ്ത്തൽ, ദ ഹ്യൂമിലിയേഷൻ, അവിടുത്തെ തേജസ്വീകരണത്തിൻ്റെ നാന്ദിയായിരുന്നു. ശൂന്യവത്കരണത്തിൻ്റെ വിനയഭാവത്തിന് ജീവിതത്തിൽ നാമും തയ്യാറാകണമെന്ന് ഈ തിരുനാൾ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. മർത്യതയുടെ ഭാഗധേയത്തിൽ പങ്കുചേരാനായി ഇതാ ദൈവം ദാസന്റെ രൂപം ധരിക്കുന്നു. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനാണ്. ഒരടിമയുടെ ദാസന്റെ രൂപത്തിലാണ് പുത്രൻ പ്രത്യക്ഷപ്പെടുന്നത്. നാം ദൈവപുത്രരാകുന്നത് ജീവിതത്തിൽ വിനീതഭാവം, എളിമയുടെ ഭാവം അണിയുമ്പോഴാണെന്നും ക്രിസ്തു ഈ തിരുനാളിൽ നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. പിതാവായ ദൈവത്തോടുള്ള ക്രിസ്തുവിൻ്റെ വിധേയത്വമാണ് സർവനീതിയും പൂർത്തീകരിക്കുവാനുള്ള അവിടുത്തെ ജീവിത ദൗത്യത്തിൽ നാം ദർശിക്കുന്നത്. ദേവാലയ പ്രവേശന സമയത്ത് തീർത്ഥജലം കൊണ്ടുള്ള കുരിശുവരയ്ക്കൽ ക്രിസ്തുവിൻ്റെ മനുഷ്യവർഗത്തെ രക്ഷിച്ച രണ്ടാമത്തെ സ്നാനമായ കുരിശുമരണത്തെയും അനുസ്മരിപ്പിക്കുന്നുണ്ട്. രക്തം കൊണ്ടുള്ള സ്നാനമായ അവിടുത്തെ പെസഹ രഹസ്യത്തെ ഓർമ്മിപ്പിക്കുന്നതാണത്. നാം ദേവാലയത്തിൽ പ്രവേശിക്കുന്നത് കുരിശിലെ ബലിയർപ്പണത്തിൻ്റെ അനുവർത്തനത്തിനു വേണ്ടി കൂടെയാണല്ലോ. എന്നാൽ നാം ഓർക്കണം, എല്ലാ സഹനങ്ങളും ഒരാളെ ക്രിസ്തുവിൻ്റെ സമീപത്തെത്തിക്കുന്നില്ല, ക്രിസ്തുവാക്കുന്നില്ല. എന്തിന്, ഗോൽഗോഥായുടെ ഏറ്റവും താഴത്തെ പടവുകളിൽ പോലും അത് നമ്മെ എത്തിക്കുന്നില്ല. കുതറാതെ സഹിക്കുകയാണ് പ്രധാനം. അങ്ങനെയാണല്ലോ യേശയ്യാ പ്രവാചകൻ ക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവിടുന്ന് മർദ്ദിതനായി പീഡിതനായി, എങ്കിലും അവിടുന്ന് ഒന്നും ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുന്നിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം ഭജിച്ചു. ബലിക്കായി കൊണ്ടുപോയപ്പോൾ അവിടുന്ന് കുതറിയില്ല. ഈ പ്രവചനം നിവർത്തിക്കപ്പെടുന്നത് പിന്നെയും എത്രയോ സംവത്സരങ്ങൾക്ക് ശേഷമാണ്, പീലാത്തോസിൻ്റെ അരമനയിലാണത്. അവിടുത്തേക്കെതിരായ ഓരോ ആരോപണങ്ങളും അതിൻ്റെ മുഴുവൻ ആസുരതയോടും കൂടെ ഉയരുമ്പോൾ ക്രിസ്തു നിശബ്ദനായി നിന്നു, മൗനം പാലിച്ചു. ആരോപണങ്ങൾക്കെതിരെ ക്രിസ്തു മറുപടി പറയായികയാൽ ദേശാധിപതി അത്യധികം ആശ്ചര്യപ്പെട്ടുവെന്ന് സുവിശേഷകൻ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ചരിത്രത്തിൻ്റെ വിചാരണമുറിയിൽ ഇതാദ്യമായിരുന്നിരിക്കണം. ഇതാ പരിഭവമില്ലാതെ, ആത്മനിന്ദയില്ലാതെ, സ്നേഹപൂർവം മൗനമായിട്ടിതാ ഒരാൾ സഹിക്കുന്നു, നിൽക്കുന്നു. ഈ മൗനത്തെയാണ് ക്രിസ്തുവിൻ്റെ ജ്ഞാനസ്നാന മഹോത്സവത്തിൽ നാം ധ്യാനിക്കേണ്ടത്. സഹനത്തെ ക്രിസ്തു അതിമനോഹരമായ പദം കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്, സ്നാനം. എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്, അത് സ്വീകരിക്കുവോളം എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. തൻ്റെ മനസ്സറിഞ്ഞവരോട് ആ സ്നാനം സ്വീകരിക്കാൻ ഹൃദയപൂർവം ക്രിസ്തു ആവശ്യപ്പെടുന്നു, ആഹ്വാനം ചെയ്യുന്നു. ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാനാവുമോ നിങ്ങൾക്ക് എന്ന് ക്രിസ്തു ചോദിക്കുന്നുമുണ്ട്. സഹനത്തെ സ്നാനമായി വെളിപ്പെട്ട് കിട്ടുമ്പോൾ കുറേയധികം പൊള്ളുന്ന സമസ്യകളുടെ താക്കോലുകളും നമുക്ക് ലഭിക്കും. വലിയ കാരുണ്യത്തോടെ ആരോ ഒരനുഷ്ഠാനം പോലെ നമ്മുടെ മൂർധാവിലേക്ക് ഇറ്റുവീഴ്ത്തിക്കുന്ന തീർത്ഥം തന്നെയാണ് സഹനം. ഇത് ക്രിസ്തുവിലുള്ള നവീകരണത്തിൻ്റെ സ്നാനമാണെന്നറിയുമ്പോൾ, ഈ സഹനജലം നമ്മെ വിമലീകരിക്കുമെന്നറിയുമ്പോൾ നാം കുതറുകയില്ല, മറിച്ച് തുള്ളിപോലും പാഴാക്കരുതെന്ന പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പി കൃതജ്ഞതാപൂർവം അതെല്ലാം ഏറ്റുവാങ്ങും. സഹനത്തിൻ്റെ സ്നാനം സ്വീകരിക്കുവോളം നിന്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കും എന്നാണ് ക്രിസ്തു പറഞ്ഞു വച്ചിരിക്കുന്നത്. അങ്ങനെ ക്രിസ്തു ജോർദാൻ നദിയിൽ സ്വീകരിച്ച സ്നാനം അവബോധത്തിലേക്കും സ്നേഹത്തിലേക്കുമുള്ള ഉണർവാണ്. യോഹന്നാൻ ജോർദാനിൽ നിന്നും ജലം കോരിയെടുത്ത് അവിടുത്തെ ക്രിസ്തുവിൻ്റെ ശിരസിലേക്ക് ഇറ്റിച്ചു വീഴ്ത്തിയപ്പോൾ ആകാശം സാക്ഷ്യപ്പെടുത്തിയത് ആ ഉണർവാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന്. ക്രിസ്തു ജോർദാനിൽ ആരംഭിക്കുന്ന ആ ഉണർവിൻ്റെ പൂവിടൽ പിന്നീട് സഹനമെന്ന രണ്ടാം സ്നാനത്തിലാണ് കലാശിക്കുന്നത്. അതായിരിക്കണം ക്രിസ്തു പറയുന്ന അഗ്നി കൊണ്ടുള്ള സ്നാനം. ഈ സ്നാനം സ്വീകരിക്കാത്തവരുടെ ധ്യാനവും സ്നേഹവും എന്നും അപൂർണമായി തന്നെ അവശേഷിക്കും. നിത്യനിദാനമായ ദൈവത്തിൻ്റെ പരിപൂർണതയെ തേടുവാനുള്ള ദേഹീദേഹ ഗുണങ്ങൾ തരണമേ എന്ന് ഈ ജ്ഞാനസ്നാന മഹോത്സവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം.
നിത്യനിദാനമേ പരിപൂർണനേ, സർവവും അൻപിനാൽ തീർത്തവനേ, താവകഗേഹേ നിന്ദ്യുതി കാണുവാൻ നൽകണേ എന്നും നിൻ വരമാലിക, നൽകണേ എന്നും നിൻ വരമാലിക. നിത്യനിദാനമേ പരിപൂർണനേ, സർവവും അൻപിനാൽ തീർത്തവനേ, താവകഗേഹേ നിന്ദ്യുതി കാണുവാൻ നൽകണേ എന്നും നിൻ വരമാലിക, നൽകണേ എന്നും നിൻ വരമാലിക. ദീപമേ നിന്നുടെ സാമീപ്യം പോക്കുകില്ല എത്രയോ തുച്ഛമി ജീവിതം. പാവന ദീപമേ നിന്നുടെ സാമീപ്യം പോക്കുകില്ല എത്രയോ തുച്ഛമി ജീവിതം. ദേഹമോഹത്തിന് ശാന്തതയും ദേഹിതൻ ഗുണമാർന്ന പ്രാർത്ഥനയും നൽകി നീ കാക്കണേ. പരിപാഹിമ നിത്യനിദാനമേ പരിപൂർണനേ, സർവവും അൻപിനാൽ തീർത്തവനേ, താവകഗേഹേ നിന്ദ്യുതി കാണുവാൻ നൽകണേ എന്നും നിൻ വരമാലിക, നൽകണേ എന്നും നിൻ വരമാലിക.
ഈ ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്. റോയ് കാഞ്ഞിരത്താനത്തിന്റെ വരികൾ, സംഗീതം ജെർസൺ ആന്റണി.
മാമകമാനസേ നീറുന്ന വേദന നിന്നുടെ ക്രൂശോളം ആകില്ല തെല്ലുമീ. മാമകമാനസേ നീറുന്ന വേദന നിന്നുടെ ക്രൂശോളം ആകില്ല തെല്ലുമീ. തെറ്റിനടിപ്പെട്ട് പോകാതെയും ഉൾതാപമേറിത്തളരാതെയും കാവലായി മാറണേ. പരിപാഹിമ നിത്യനിദാനമേ പരിപൂർണനേ, സർവവും അൻപിനാൽ തീർത്തവനേ, താവകഗേഹേ നിന്ദ്യുതി കാണുവാൻ നൽകണേ എന്നും നിൻ വരമാലിക, നൽകണേ എന്നും നിൻ വരമാലിക.
ക്രിസ്തുവിന്റെ ജ്ഞാനസ്നാന മഹോത്സവത്തിൽ ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച സുവിശേഷ ചിന്തകളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.